بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا.
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته طيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين وبعد. نمر كذا كلاسل സുൽഹുൽ ഹുദൈബിയ ഹുദൈബിയ സന്ധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിനെ കുറിച്ച് പറയാൻ കാരണം സൂറത്തുൽ ഫത്ഹ് സുൽഹുൽ ഹുദൈബിയയുടെ വിഷയത്തിലാണ്. സൂറത്തുൽ ഫത്ഹ് അത് ആദ്യാന്തം, അതിലെ വിഷയം ഹുദൈബിയ സന്ധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന എന്ന തുടക്കത്തിൽ ഇവിടെ പ്രസ്താവിക്കുന്ന പറയുന്ന ഫത്ഹ് കൊണ്ടുള്ള ഉദ്ദേശവും സുൽഹുൽ ഹുദൈബിയ. സുൽഹുൽ ഹുദൈബിയ ചിലർ അത് ഫത്ഹ് മക്കയാണ്, മക്കം ഫത്ഹാണ് എന്ന് പറഞ്ഞിട്ട് സുൽഹുൽ ഹുദൈബിയയുടെ പുലർച്ചയും പൂർത്തീകരണമാണ് അത് ഫത്ഹ് മക്ക. അതുകൊണ്ട് തന്നെ ഈ ഫത്ഹ് മക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരാവണില്ല, സുൽഹുൽ ഹുദൈബിയാണ് അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. പക്ഷെ അതിന്റെ തുടർച്ചയായിട്ടും പൂർത്തീകരണമായിട്ടുമാണ് എന്തിനായത് മക്കം ഫത്ഹ് ഉണ്ടായത്. പിന്നെ ഈ സൂറത്തിൽ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സുൽഹുൽ ഹുദൈബിയ ഇവിടെ വിശദീകരിച്ചത്. എന്താണ് സുൽഹുൽ ഹുദൈബിയ, എന്താണ് അതിന്റെ ചരിത്രപരമായിട്ടുള്ളതായ സംഭവ വികാസങ്ങൾ, അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത്. ഈ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് സൂറത്തുൽ ഫത്ഹയില് അതിൽ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമുക്കൊരു മുൻധാരണ ഉണ്ടാകാനാണ് നമ്മൾ ഹുദൈബിയ സന്ധി എന്താണെന്ന് വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊത്ത് 20 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തേക്കാൾ കൂടുതൽ ഹുദൈബിയയിൽ തങ്ങി. 1400 പേർ നബിയോടൊപ്പം പോയി. ഹുദൈബിയയിൽ അവർ ഉപരോധിക്കപ്പെട്ട് ഉംറ നിർവഹിക്കാനാവാതെ അവർ മടങ്ങുകയാണ്. ഹുദൈബിയയിൽ വലിയ പ്രശ്നങ്ങൾ, കുറെ വിഷയങ്ങൾ സംഭവിച്ചു. സഹാബികൾ വളരെ ദുഃഖിതരായിട്ടാണ് മടങ്ങുന്നത്. കാരണം എന്താ, പ്രത്യക്ഷത്തിൽ തങ്ങൾക്ക് തികഞ്ഞ പരാജയം എന്ന് വിധിക്കപ്പെടാവുന്ന, പ്രത്യക്ഷത്തിൽ അങ്ങനെ വിധിക്കാവുന്ന സംഭവങ്ങളാണ് ഹുദൈബിയയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഭാരിച്ച കാൽവെപ്പുകളുമായി ദുഃഖിതരായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മടങ്ങുന്നത്. അങ്ങനെ ഖുറാഉൽ ഹമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് അവതരിക്കുന്നത്. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഖുറാവുൽ ഖമീം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ സൂറത്തുൽ ഫത്ഹ് അവതരിപ്പിച്ചു. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ ഫത്ഹ അവതരിക്കുന്നത്. അപ്പോഴാണ് സഹാബികൾ ചോദിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഉമറൊക്കെ വന്നിട്ട് ചോദിക്കണം, അഫതഹുൻഹു ഹുദൈബിയയിൽ നിന്ന് ഈ സന്ധി അത് വിജയമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അത് വിജയമാണ് എന്ന് തീർപ്പാക്കണം, തീർത്തു പറയണം. അതേപോലെ ചില സഹാബികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് പിന്നെ അത് വിജയമാണെന്ന് പറഞ്ഞു. മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസം ഈ രാവിലെ എനിക്കൊരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സൂറത്താണ്. കാരണം എന്താണ്? അത് ഒരു സന്തോഷ വാർത്തയാണ്, നല്ല ഒരു സുവിശേഷമാണ്, ഒരു വിജയമാണ് അള്ളാഹു സുബ്ഹാന തആല ആ സൂറത്ത് അവതരിപ്പിച്ചതിലൂടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും ആശംസിച്ചത്. ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന, ഇന്ന എന്നാ തീർച്ചയായും നാം അല്ലാഹു സുബ്ഹാനഹു വതആല ഫതഹ്ന, എന്താ ഫതഹ്ന? നാം വിജയിപ്പിച്ചു. ഫതഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഫതഹ്, വിജയം, തുറക്കൽ എന്നാണ്. തുറക്കണേലാണ് ഫതഹ് എന്നറിയാം. മിഫ്താഹ് എന്താ? ആ തുറക്കാനുള്ള താക്കോൽ അല്ലേ. അല്ലാഹു ഫത്താഹാണ്, അല്ലാഹു അവനൊരു ഫത്താഹ് എന്ന് പേരുണ്ട്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ തുറക്കാണ്. വിജയത്തിന് ഫത്ഹ് എന്ന് പ്രയോഗിക്കും. കാരണം എന്താ? വിജയം ഒരുതരം തുറക്കലാണ്. അതുവരെ തങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു കിടന്നിരുന്നത് വിജയത്തോട് കൂടിയിട്ട് പലതും തീരും. ആ തുറക്കും, നാട് തന്നെ കിട്ടും, ആളുകളെ തന്നെ കിട്ടും, അധികാരങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഫതഹ് എന്ന് വിജയത്തിന് പ്രയോഗിക്കും, ബഫർ എന്നുള്ള അർത്ഥത്തിൽ. ഇന്ന ഫതഹ്ന ലക്, തീർച്ചയായും നാം നിങ്ങൾക്ക് വിജയിച്ചു തന്നിരിക്കുന്നു. ലക്ക എന്ന് പറഞ്ഞാൽ താങ്കൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിജയം നൽകിയിരിക്കുന്നു. എങ്ങനത്തെ വിജയം? ഫതഹൻ മുബീന, അത് ഇന്ന ഫതഹ്ന ലക്ക ഫതഹൻ, ഫതഹ് എന്നുള്ളത് മസ്ദറാണ്, മഫ്ഊലു മുത്തലഖ്. ഫതഹ് എന്നാണ് വിജയം. എങ്ങനെയുള്ള വിജയമാണ്? മുബീനൻ, മുബീനൻ എന്ന് പറഞ്ഞാൽ സുവ്യക്തമായ, സുവ്യക്തമായ, സുവ്യക്തമായ ഒരു വിജയം. അതാണ് നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. ഇവിടെ വിജയത്തിനൊരു പ്രത്യേകത ഉണ്ട്, എല്ലാ വിജയത്തിനും മാതിരിയല്ല അല്ലേ. ഒരു നാട് വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തെ വിജയിക്കുമ്പോൾ അതിനൊക്കെ ഭൗതികമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെയാണ് വിജയം. ആ ഈ വിജയം ഉണ്ടല്ലോ, അതിനെ ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും എന്താണ്? അത് ശരിക്കൊരു പരാജയമാണ്, പരാജയമാണ്. അപ്പൊ ഭൗതിക മാനദണ്ഡങ്ങൾ അതുകൊണ്ട് നമ്മൾ അളന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരാജയമെന്ന് തോന്നിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് വിജയം എന്ന് പറയുന്നത്. അത് വിജയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫതഹൻ മുബീന, അത് വിജയമാണ് എന്നുള്ളത് ഉറപ്പിക്കുന്നത്, ഉറപ്പിക്കുന്നത്. ആ വിജയത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ വിജയം നൽകിയതിൽ. അതാണ് നമ്മൾ പറഞ്ഞത്, പത്ത് വർഷക്കാലം മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ഇതേ പാടുള്ളതല്ല, അന്യോന്യം യുദ്ധം ചെയ്യാൻ പാടുള്ളതല്ല, ചതിപ്രയോഗങ്ങൾ പാടുള്ളതല്ല, കൊള്ള പാടുള്ളതല്ല. ഇതൊക്കെ അതിൽ നിയമമാണ്. അതുകൊണ്ട് തന്നെ അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വരും, മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങൾക്കിടയിലും പോവും. അതുവരെ അതുണ്ടായിരുന്നില്ല. കാരണം എന്താ? യുദ്ധത്തിന്റെ പേടിയാണ്. അതിൽ ഈ സന്ധിയിൽ പിന്നെ ഇങ്ങനെ കൂടിക്കലരുന്ന അവസ്ഥ വന്ന്, അന്യോന്യം കേൾക്കുന്ന അവസ്ഥ വന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ, അതുവരെ ഇസ്ലാമിനെ കേൾക്കാൻ പാടില്ലായിരുന്നു, കേൾക്കാൻ പാടില്ല, എനിക്ക് പേടിയാ, കേൾക്കൂല. പക്ഷെ ഈ കൂടിക്കലറിലൂടെ എന്ത് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്, വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ മക്ക ഈ ഹുദൈബിയ സന്ധിക്ക് പോയത് 1400 ആളുകളാണ്. മക്ക ഫതഹ്ന മക്ക ഫതഹ്ന 10,000 ആളുകളാണ്. 10,000 ആളുകൾ ആ 10,000 ആളുകൾ എങ്ങനെ മദീനത്തുണ്ടായത്? മക്കം ഭത്തിന് പോകാൻ 10,000 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. ഹുദൈബിയയിലേക്കോ 1,400 പേർ. 1,400 നിന്ന് 10,000 ദൂരം എത്രണ്ട്? ആ ആളുകൾ മുഴുവൻ വന്നത് എവിടുന്ന? ഈ ഒരു പീരീഡിലാണ്. അതാണ് വിജയം. അതുകൊണ്ടാണ് ഇമാം മുഹമ്മദ് ഇബ്നു ഷിഹാബിനി സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുദൈബിയ സുൽഹുൽ ഹുദൈബിയയോളം ഒരു വിജയം അതുണ്ടായിട്ടില്ല. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല വിജയം എന്നുള്ളതാണ്. ഇവിടെ ഇന്ന ഫതഹ്ന ലക ഫതഹ മുബീന, സുവ്യക്തമായ ഒരു വിജയം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ ഫതഹ മുബീന അതാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മക്കം ഫതഹാണ്, മക്ക ഫതഹായതാണ്. ചിലര് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സുൽഹുൽ ഹുദൈബിയാണ്. കാരണം എന്താ, ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യണത്, ആയത്തിറങ്ങുന്നത്, സൂറത്തിറങ്ങുന്നത്. മക്കം ഫതഹ സംഭവിച്ചിട്ടില്ല, മക്കം ഫതഹ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആരെയാണ് ഉദ്ദേശിക്കുന്നത്, സുൽഹുൽ ഹുദൈബിയാണ്. അതാണ് അവർ പറഞ്ഞത്. നോക്കി, ക്രിയ ഫേലുമാതിയാണ്, ഭൂതകാല ക്രിയയാണ് അല്ലെ, ഭൂതകാല ക്രിയയാണ്. അപ്പൊ സംഭവിച്ച ഒരു വിജയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ശരിയോട് അടുത്ത അഭിപ്രായം. പക്ഷേ മക്കം ഫത്തഹാണ് എന്ന് പറഞ്ഞവരുടെയും ന്യായം എന്താണ്? മക്കം ഫത്തഹിനെ കുറിച്ച് ആണ് പറഞ്ഞവർ എന്ന് പറഞ്ഞവർ എന്താണ്, ഇവിടെ ഭൂതകാല ക്രിയ പ്രയോഗിച്ചത് മക്കം ഫത്തഹാവും തീർപ്പുള്ളത് കൊണ്ടാണ്. മക്കം ഫത്തഹാവും എന്നുള്ളത് ഉറപ്പാണ്. ഹുദൈബിയ സന്ധിക്ക് പിന്നാലെ മക്ക ഫതഹാക എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ കഴിഞ്ഞ ഒരു സംഗതിയെ കുറിച്ച് പറയുന്നത് പോലെ ഉറപ്പിച്ച് അല്ലാഹു സുബ്ഹാന തആല പറയാണ് ഇന്ന ഫതഹനാലക ഫതഹൻ മുബീന. ജമ്മാക്കിയിട്ട് പറയാം, ഹുദൈബിയ സന്ധി ഉദ്ദേശമാണ്, മക്കം ഫതഹും ഉദ്ദേശമാണ്, ഒന്നൊന്നിനെ തുടർന്നും ഒന്നൊന്നിന്റെ പൂർത്തീകരണം എന്ന പോലെ ഭവിച്ചതാണ്. ഇന്ന ഫതഹനാലക ഫതഹൻ മുബീന, എന്തിനാണ് അല്ലാഹു സുബ്ഹാന തആല ഫതഹ നൽകിയത്? അതില് എന്തിനാണ് അള്ളാഹു സുൽഹുൽ ഹുദൈബിയെ കുറിച്ച് ഫതഹാണ് എന്ന് പറഞ്ഞത്? ആ ഫതഹിന് എന്തിനാണ് അള്ളാഹു സുബ്ഹാന തആല നൽകിയത്? ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത മുസ്തഖീമ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ. ലിയഗ്ഫിറ ലക, നിങ്ങൾക്ക് മഗ്ഫിറ തേകുവാനാണ്. ലി എന്നാണ് വേണ്ടി എന്ന അർത്ഥത്തിന്, ലാമുത്താലിയിൽ. ലാമുത്താലിയിൽ എന്ന് പറയും വേണ്ടി എന്ന അർത്ഥത്തിന്. അപ്പൊ ലി അഫിറലക്ക്, താങ്കൾക്ക് പുറത്തു തരാൻ വേണ്ടി. ആര്? അല്ലാഹു, അല്ലാഹു സുബ്ഹാന തആല. എന്ത് പുറത്തു തരാൻ? മാ തഖദ്ദം, മാ തഖദ്ദം എന്ന് പറഞ്ഞാൽ മുൻകടന്നത്, മാ തഖദ്ദമ മുൻകടന്നത്, മുൻകടന്ന യാതൊന്ന് മാ മൗസൂല, തഖദ്ദമ മുൻകടന്നു, മാ തഖദ്ദമ മുൻകടന്നത്. ഏതിൽ നിന്ന്? മിൻ ദംബിക്, ദംബ് പറഞ്ഞ പാപം, ദംബിക്ക് നിങ്ങളുടെ പാപം, മിൻ ദംബിക്ക് നിങ്ങളുടെ പാപത്തിൽ നിന്ന്. അപ്പൊ നിങ്ങളുടെ തെറ്റ് അതിൽ നിന്ന് കഴിഞ്ഞു പോയത് നിങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി. വമാ തഅഖർ, നിങ്ങൾക്ക് വമാ തഅഖർ എന്ന് പറഞ്ഞാൽ വമാ തഅഖറ മിൻ ദംബിക്ക്, അതാണ് വമാ തഅഖർ എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്നത്. തഅഖർ എന്ന് പറഞ്ഞാൽ പിന്തി, തഅഖർ എന്ന വൈകി വന്നു പിന്തി. മാ തഅഖറ വൈകി വന്നത് പിന്തിയത്, വമാ തഅഖർ പിന്തിയതും വൈകി വന്നതും. അപ്പൊ നിങ്ങളുടെ തെറ്റിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ആയവ അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി. വയുതിമ്മ നിഅമതഹു അലൈക, വയുതിം, യുതിം എന്ന് പൂർത്തീകരിക്കുക, വയുതിമ്മ പൂർത്തീകരിക്കുവാനും പൂർത്തീകരിച്ചു തരാനും, അല്ലാഹു പൂർത്തീകരിച്ചു തരാനും. നിഅമതഹു അവന്റെ അനുഗ്രഹം, അലൈക് നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ. അപ്പൊ നിങ്ങളുടെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയും, വയഹ്ദിയക്, വയഹ്ദിയക് നിങ്ങളെ വഴി കാണിക്കുവാനും അല്ലെങ്കിൽ വഴിയിൽ നിലനിർത്താനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർഗം കാണിക്കുവാനും. സിറാത്ത മുസ്തഖീമ, ചൊവ്വായ മാർഗം, ചൊവ്വായ മാർഗം അത് നിങ്ങൾക്ക് കാണിക്കുവാനും നിങ്ങളുടെ മേലുള്ള അള്ളാന്റെ നിഅമത്ത് പൂർത്തീകരിക്കുവാനും വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ നിങ്ങളുടെ കുറ്റം തെറ്റ് അത് അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കുവാനും വേണ്ടി ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന അള്ളാഹു നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയും വ യൻസൂറക്കല്ല യൻസൂറക് താങ്കളെ സഹായിക്കുവാനും അള്ളാഹു അള്ളാഹു എങ്ങനെയുള്ള സഹായം നസ്റൻ അസീസ അസീസായ നസർ അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യം അല്ലെങ്കിൽ അതുല്യം അല്ലെങ്കിൽ അമൂല്യം നസ്ർ എന്ന സഹായം അസീസ് എന്ന് പറഞ്ഞാല് അജയ്യം ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള നസർ അല്ലെങ്കിൽ അമൂല്യമായ ഏതായാലും ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്തമുള്ള സഹായം അള്ളാഹു അല്ലെങ്കിൽ വിജയം അള്ളാഹു നിങ്ങൾക്ക് നേരുവാൻ വേണ്ടിയും ഖലാസ് ഇനി അത് അവരെ നമുക്ക് ചില വിഷയങ്ങളുണ്ട് സ്വാഭാവിക നിങ്ങളെ മനസ്സിലുണ്ടാവൂലേ വിഷയം എന്താ വിഷയം അവിടെ എന്താ പ്രായത്തിൽ നമുക്കൊരു പ്രധാന വിഷയമുള്ളത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വരാനുള്ളതും കഴിഞ്ഞുപോയതും പൊറുക്കാൻ വേണ്ടി എന്നുള്ളതാണ് അപ്പൊ ഇന്ന് എന്താ മനസ്സിലാക്കുക പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു പൊറുക്കാൻ കുറെ പാപങ്ങളുണ്ട് എന്നാണ് അല്ലേ നഊദു ബില്ലാഹ് കല്ല വഹാശ വഅൽഫു കല്ല വഹാശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ പ്രയോഗി പറഞ്ഞത് എന്നുള്ളത് പിന്നെ അത് അതിന്റെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊറുക്കാൻ പെടാൻ മാത്രം കഴിഞ്ഞുപോയ പാപങ്ങളുണ്ടോ വരാനിരിക്കുന്ന പാപങ്ങളുണ്ടോ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസർ ഉണ്ടല്ലേ വിസർ എന്ന അവിടെ പാപാണ് അത് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ട് ഒന്ന് ഹാദിസത്തു ഷഖ് സദർ റസൂൽ തന്നെ നെഞ്ചു പുലർത്തിയ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാമത്തെ വയസ്സിൽ ഹലീമ സഅദിയയുടെ അടുക്കൽ ബനു സഅദ് ഗോത്രത്തിൽ മുലയൂട്ടപ്പെടുന്നവനായിരുന്നു അതിൽ ഒരു സംഭവം ഇമാം അഹ്മദൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിന്നെ ഹലീമ സഅദിയയുടെ ഒരു മകൻ അവൻ ആ മകനോടൊപ്പം പിന്നെ ആടുകൾ കൂടെ പോയി ആടുകളെ കൂടെ പോയി അപ്പൊ ഭക്ഷണം എടുത്തിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോ വിഷന്ന് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ സഅദിയയുടെ മകനോട് പറഞ്ഞ് ഉമ്മന്റെ അടുത്ത് പോയിട്ട് അല്പം ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് വന്നത് ഉമ്മാനോട് കുറച്ച് ഭക്ഷണം തരാൻ പറയേണ്ടത് ഇത് ഈ പിന്നെ കൂടെയുള്ള കുട്ടിയെ വിട്ട് റസൂലുള്ളാഹി അന്ന് 4 വയസ്സാണ് അങ്ങനെ ഈ മഹമ്മദ് റിവായത്തിൽ കാണാം ഈ കുട്ടി ഭക്ഷണം വാങ്ങാൻ വേണ്ടി വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടുകളോടൊപ്പം ഒറ്റക്ക് അപ്പൊ രണ്ട് പറവകൾ വെളുത്ത രണ്ട് പറവകൾ പാറി വന്നു ആ പറവകളിൽ ഒരാൾ മറ്റേതിനോട് പറയാണ് അഹു അഹു ഇയാൾ തന്നെയാണോ എന്ന് ചോദിക്കാണ് അപ്പൊ അതേ എന്ന് പറഞ്ഞപ്പോ ഈ അത് രണ്ട് മലക്കുകളായിരുന്നു മലക്കുകളാണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ അവർ ചെന്നൈയിൽ ഇങ്ങനെ മലർത്തി കിടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ഹൃദയം പുറത്തെടുത്ത് സംസമിനാൽ കഴുകി അതിൽ നിന്ന് ഒരു കറുത്ത വശം അതെടുത്ത് പുറത്തിട്ടു അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൈശാചികതയുടെ വശം മനസ്സിൽ അത് നീക്കം ചെയ്ത് എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് കൂട്ടി അവരത് ഇത് തുന്നി പിന്നെ നബുവത്തിന്റെ ഖത്മ് ചെയ്ത് മലക്കുകൾ പോയി എന്നാണ് ആ രംഗം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ കുട്ടി തിരിച്ചു വരുമ്പോ കാണാനുണ്ടായിട്ടുണ്ട് അതാണ് പിന്നെ കുട്ടിയെ ചെയ്യണത് ഹലീമ സഅദിയോട് ചെന്ന് പറഞ്ഞിട്ട് അതിൽ പിന്നെയാണ് ഹലീമ സഅദിയ കുട്ടിയെ മക്കയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബിന്ത് വഹബിന് തിരിച്ചു കൊടുക്കുന്നത് ഈ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഇത് നടന്നതാണ് 4 വയസ്സിൽ. ഇതിനെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് അനുസ്മരിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ സംഭവം അനുസ്മരിച്ചത്. അപ്പൊ ഇതെന്താ, റസൂലുള്ളാഹിന്റെ ഹൃദയം അവിടെ എന്ത് ചെയ്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിച്ചാണ്. ഭാവിയിൽ ഒരു പ്രവാചകനായിട്ട് എന്ത് ചെയ്യണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കുകയാണ്, മനസ്സിലായത്. പിന്നെ ഒരു സംഭവം, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ റസൂലുള്ള ആട് മേക്കാൻ പോകും, ആടിനെ മേക്കാൻ പോകും. അപ്പൊ കൂട്ടുകാരൊത്ത് ആടിനെ മേക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ദിവസം സന്ധ്യാവേളയിൽ മക്കയിൽ കഅബത്തിന്റെ പരിസരത്ത് ഭയങ്കര കൊട്ടുംപാട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൃത്തിനോട് പറഞ്ഞ്, ഞാൻ അതിലൊന്ന് സംബന്ധിച്ചു വരാം. റസൂൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ ജാഹിലിയത്തിൽ പല കളികളുണ്ടാവും, പല പരിപാടി ഉണ്ടാവും, പക്ഷെ ഞാൻ അതിലൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ട് പ്രോഗ്രാമിൽ വെച്ച്, രണ്ട് പരിപാടി വെച്ച്, ആ രണ്ട് പരിപാടിയിൽ എങ്ങനെ പങ്കെടുത്തത്, സുഹൃത്തിനോടൊപ്പം ആടുകളെ മേച്ചുകൊണ്ടിരിക്കെ ഒച്ചയും വിളിയാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എന്റെ ആടുകളെ കൂടി സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷേ ചോദിച്ചതെന്താണ്, അപ്പൊ ആ കൊട്ടും വിളിയും എന്താണെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ കല്യാണമാണ്, രണ്ടാളുകളുടെ കല്യാണമാണ്, ആ കല്യാണത്തിന്റെ കൊട്ടും വിളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മല ഇറങ്ങിയത് റസൂലുള്ളാഹിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ റസൂലുള്ളാഹിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറക്കി, അവിടെ ഉറക്കി കിടത്തി. അങ്ങനെ പിന്നെ ഉദയം, രാത്രിയൊക്കെ കഴിഞ്ഞ് ഉദയം നടന്നതിൽ പിന്നെയാണ് റസൂലുള്ള ഉണരുന്നത്. അപ്പോഴത്തേക്ക് കൊട്ടുംപുളിയൊക്കെ അതിന്റെ പിന്നെ എലുംപൂലി അടങ്ങി അറിയും, ഞങ്ങളവിടെ കഴിഞ്ഞ് വൈൻ്റെ 800 വാങ്ങി വാരി ഓലി പോയിക്കണ് റസൂലുള്ള ഓണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പിന്നെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, സുഹൃത്ത് ചോദിക്കുന്നത് എന്താണ് അവിടെ ഉണ്ടായിരുന്നു വെച്ചപ്പോ, ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതാണ് സംഭവിച്ചു. ഇതേപോലെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഇങ്ങനെ ഒരു മുട്ടുമുളിയും കേട്ട് അങ്ങനെ അത് കാണാൻ വേണ്ടി പോയപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറക്കിക്കിടത്തി. പിറ്റേന്ന് ഉദയം, സൂര്യോദയം, അതിന്റെ ചൂടായിട്ട് റസൂലുള്ളാഹി ഉണരുന്നത്. അതിൽ സന്നിഹിതനാകാനോ അതിൽ സാക്ഷിയാകാനോ അള്ളാഹു അവസരം നിശ്ചയിച്ചില്ല. അപ്പൊ ഇതാണ്, ഇതൊക്കെ നുബുവത്തിന് മുമ്പാണ്, നുബുവത്തിന് മുമ്പാണ്. പിന്നെ ഒരു സംഭവം, മക്കാര് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പ് കഅബ നിർമ്മിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഅബ നിർമ്മാണത്തിൽ പങ്കെടുത്തു. ചെറിയ കുട്ടിയാ റസൂലുള്ളാഹി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പിന്നെ വസ്ത്രമൊന്നുമില്ല, ഇങ്ങനെ കല്ല് ചുമക്കുകയാണ്. അപ്പൊ അബ്ബാസ് പറയാണ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യം പറയാണ്, ഉടുമുണ്ട് കഴിച്ചിട്ട് അത് തെരികയാക്കി വെക്കാൻ പറയാണ്. കാരണം ഈ പിന്നെ ശരീരത്തിലേറ്റിട്ട് അടയാളം വരികയാണ്. അപ്പൊ മുണ്ടഴിച്ചിട്ട് റസൂലുള്ളാഹിനോട് പറയാണ് അത് തെരികയാക്കി വെക്കാൻ പറയാണ് അബ്ബാസ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ട് അഴിച്ച്, അപ്പൊ റസൂൽ എന്ത് ചെയ്ത്, പിന്നെ അവിടെ വീണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരിക്കലും റസൂലുള്ളാഹിന്റെ നഗ്നത എന്ത് ചെയ്തില്ല, പിന്നീട് അത് പിന്നെ കാണപ്പെട്ടിട്ടില്ല എന്നാണ്, കാണപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇതൊക്കെ എന്താ, ഇതൊക്കെ അറിയിക്കുന്നത് നുബുവത്തിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചതാണ്. ഏതിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും. അതുകൊണ്ടാണ് നുബുവത്ത് കിട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരിലേക്ക് വന്ന്, മക്കക്കാരിലേക്ക് വന്നിട്ട് അവരെ ദഅവത്ത് നടത്തിയപ്പോ അവരുന്നയിച്ചതൊക്കെ വ്യാജവാദങ്ങളാണ്. നീ കവിയാണ്, റസൂലുള്ളാഹ് കവിയല്ല, പിന്നെ നീ ജ്യോത്സ്യനാണ്, നീ മാരണക്കാരനാണ്, നീ ഭ്രാന്തനാണ്, നീ അബ്തർ പിന്നെ ഗുണം കെട്ടവനാണ്, ഇതേപോലെ ഇങ്ങനെ നീ പിന്നെ മാരണവാദ ഏറ്റവനാണ്, മസ്ഹൂറാണ്, ഇങ്ങനെ പഴയ ആരോപണങ്ങളാണ് പറയുന്നത്. 40 വർഷത്തെ റസൂലുള്ളാഹിന് നീണ്ട ജീവിതകാലം ഈ മക്കയിലാണ്, ആ ഖുറൈശികൾക്കിടയിലുമാണ്. ആ 40 വർഷത്തെ നീണ്ട ജീവിതത്തിലെ ഒരു സംഭവം പോലും റസൂലുള്ളാഹി ചെയ്തൊരു കുറ്റമായിട്ട് ആരും എടുത്തു പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ പോലെ നബിയായിട്ട് പറയണ്ടല്ലോ, നിന്റെ അവസ്ഥ എന്താണെന്ന് ഞമ്മക്കറിയാം എന്ന് ഒരാളും പറയുന്നില്ല, ഒരാളും പറയുന്നില്ല. ചരിത്രത്തിൽ കാണാനേ പറ്റൂല. അതൊരു മഹാത്ഭുതാണ്, മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു മുഴുജിസത്തെ വേണമെങ്കിൽ അത് പറയാം. അത് നമ്മളൊക്കെ ഒരു ദൈവത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാവട്ടെ, കൂട്ടുകാർക്കിടയിലാവട്ടെ, അവർക്കൊക്കെ നമ്മളെ തോണ്ടി പറയാൻ പലതും ഉണ്ടാവും നമ്മുടെ ഇന്നലകളിൽ നിന്ന്. ഇന്നിപ്പോ ചെയ്ത് പറയാം, ആരെയും നമുക്കറിയില്ല എന്നൊക്കെ പറയില്ലേ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തി പിന്നെ പ്രബോധന കാലഘട്ടത്തിൽ, നുബുവത്തി കാലഘട്ടത്തിൽ, 40 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തിട്ട് റസൂലുള്ളാഹിനെ ചെയ്യണില്ല, ആരും ക്രോസ് ചെയ്യണില്ല. അത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുകളിൽ നിന്നും അതേപോലെ പാപങ്ങളിൽ നിന്നും മുക്തനായി ഒഴിഞ്ഞു ജീവിച്ച മഹാനായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ ഈ തെളിവുകളൊക്കെ ഈ പ്രൂഫുകളൊക്കെ അറിയിക്കണ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തിരുന്നില്ല, ചെറിയ തെറ്റുണ്ടായിരുന്നില്ല, റസൂലുള്ളാഹിയിൽ നിന്ന് വലിയ തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ പ്രൂഫുമാണ് ഇതൊക്കെ, തെളിവുകളാണ് ഇതൊക്കെ. ഇത് മനസ്സിലാക്കിയതിൽ പിന്നെ എന്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാന തആല ഉദ്ദേശിച്ചതാണ്? ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, നിങ്ങളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ നിങ്ങൾക്ക് പൊറുക്കുവാൻ വേണ്ടി എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖിലാഫുൻ ഔലയായി ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഖിലാഫുൻ ഔല എന്ന് പറയും, അതെന്താ? ഖിലാഫുൽ ഔല എന്ന് പറയും. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം, എല്ലാവർക്കും അറിയാം അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം. അദ്ദേഹം എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ബ്ലൈൻഡ് ആണ്, കണ്ണ് കാണൂല. ഈ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം മക്കത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്, മുഹാജിറാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നിട്ട് ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലിംനി യാ റസൂലുള്ളാഹ മിമ്മ അല്ലമകല്ലാ, അള്ളാഹിന്റെ റസൂലെ നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചെന്ന എന്നെ പഠിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അബ്ദുള്ള ഇബ്നു മക്തൂം വന്നിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്കിട്ട ദൈവത്തിലാണ്. ആരെ? ഖുറൈശികളിൽ പ്രമാണിമാരെ, ഖുറൈശികളിലെ പ്രമാണിമാരെ. അപ്പൊ ഖുറൈശികളിലെ പ്രമാണിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് ദൈവത്തിൽ നടത്താണ്, ആശയ സംവാദം നടത്താണ്. ആ വേദിയിൽക്കാണ് ആര് വരുന്നത്? അബ്ദുള്ള ഇബ്നു മക്തൂം വരുന്നത്. അബ്ദുള്ള ഇബ്നു മക്തൂം വന്നിട്ട് പറയുന്ന എന്താ? നിങ്ങൾ എനിക്ക് ദീന് പഠിപ്പിച്ചു തരണം എന്നാണ്. അർഷിദിനി അല്ലിംനി, നിങ്ങൾ എന്നെ പഠിപ്പിക്കുക എന്നാ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യത്തിൽ വ്യാപൃതനാണ്, അദ്ദേഹം അറിയണില്ല, അദ്ദേഹം ബ്ലൈൻഡ് അല്ലേ, അദ്ദേഹം വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഒരു നീരസം ഉണ്ടായി, നീരസം ഉണ്ടായി. അതെന്താ നീരസം? ഈ ദൈവത്തിനടിയിലാണ് എന്ത് ചെയ്യണത്? പിന്നെ അബ്ദുള്ള ഇബ്നു മക്തൂം വന്നിട്ട് ഈ ആവശ്യപ്പെടുന്നത് ദീന് പഠിപ്പിച്ചു തരും പറയുന്നത്. ഒരു കൂട്ടരെ റസൂലുള്ള ദൈവത്തിന് നടത്തുമ്പോൾ മറ്റൊരു ആൾ വന്നിട്ട് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടാണ് നീരസം. മാത്രമല്ല ഇവരുടെ ഹിദായത്ത്, ഇവർ നന്നാകട്ടെ എന്നുള്ള റസൂലുള്ളാഹിന്റെ ആ താല്പര്യം അമിതമായ താല്പര്യമാണ്. ഇവര് സത്യം ഉൾക്കൊള്ളട്ടെ, ദീനിലേക്ക് വരട്ടെ എന്നുള്ള ആ ഉത്കടമായ ഇച്ഛയിലാണ് ദൈവത്തിന് നടത്തുന്നത്. അപ്പോഴാണ് വന്നിട്ട് എന്ത് ചെയ്യണത്? ഈ വർത്താനം പറയണത്. ആരെ? അബ്ദുള്ള ഇബ്നു മക്തൂം റസൂലുള്ളാഹി അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീരസം അത് മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കണ്ണുകൾക്കിടയിൽ ഇങ്ങനെ റസൂലുള്ള നെറ്റി ചുളിച്ച പോലെ മുഖത്ത് നീരസം നന്നായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഖലാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ റസൂലുള്ളാഹിനെ ഗുണദോഷിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു അബസ വതവല്ല അൻജാഅഹുൽ അഅമ അബസ എന്ന് പറഞ്ഞാൽ എന്താ? അബസ എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിച്ചു എന്നാണ്. വതവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, നബിയുടെ അടുക്കൽ ഒരു അന്ധൻ വന്നപ്പോൾ, അന്ധനായ അബ്ദുള്ള ഇബ്നു ഉമ്മ മക്തൂം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി ചുളിച്ചു, പിന്നെ മുഖം തിരിച്ചു എന്നാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഈ അവസ്ഥയിൽ റസൂലുള്ളാഹി ചെയ്തത് ശരിയാണോ അല്ലേ നമ്മൾ മനസ്സിലാക്കുക? റസൂലുള്ളാഹി ഇപ്പൊ നമ്മൾ തിരക്കിട്ട ദൈവത്തിലാണ്, അവർ നന്നാണെന്നുള്ള ആർത്തിയിലാണ്. റസൂലുള്ളാഹി ദുനിയാവിന്റെ ഒരു നാലു മുക്കാലും മോഹിച്ചിട്ടല്ലേ പിന്നെയോ ഇവര് പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള അത്യാർത്ഥിയിലാണ് അവരെന്ത് ചെയ്യണത്, ദൈവത്ത് നടത്തുന്നത്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തൊരു നീരസം ഉണ്ടാകുക എന്നുള്ളത് ശരിയാണ്? ശരിയാണ്, മനുഷ്യ സഹജമായിട്ട് ശരിയാണ് അല്ലേ? ശരിയാണ്. പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് ഉചിതാണെങ്കിലും അത് ഏറ്റവും ഉചിതായില്ല. ഏറ്റവും ഉചിതം എന്താണ്? ഇവരെ ശരിക്കും ഇത് വെണ്ണൂറിൽ ഊതാണ്, ഈ പ്രമാണിമാരെ വെണ്ണൂറിൽ ഊതാണ്, അത് കത്തൂല. അതേസമയം ഇവിടെ അത് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഫലം ചെയ്യും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ മനസ്സ് പിളർന്നു നോക്കാൻ പറ്റുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നിലപാട് ശരിയായിരുന്നു, പക്ഷെ അത് കൂടുതൽ ശരിയായില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഖിലാഫുൻ ഔല. ഉചിതമായതുണ്ട്, ഏറ്റവും ഉചിതമായതുണ്ട്. നബിമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ഏതിനെയാണ്? ഏറ്റവും ഉചിതമായതിനെയാണ്, ഏറ്റവും ശരിയായതിനെയാണ്. കേവലം ശരിയായത് എന്നുള്ളതല്ല, കേവലം ഉചിതമായതല്ല, പിന്നെ ഏറ്റവും ഉചിതമായതാണ് അവരെന്ത് ചെയ്തത് തെരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ചില തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്, ഗുണദോഷികൾ നടത്തിയിട്ടുണ്ട് ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതാണ് ഉദ്ദേശം, തെറ്റുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. ഇതേപോലെ മറ്റൊരു സംഭവം എന്താ, തുഴമ ഇബ്നു ഉബൈരിഖ് എന്ന് പറയുന്ന ഒരു മുനാഫിക് ഉണ്ടായിരുന്നു, കപടൻ. അയാളൊരു കള്ളനായിരുന്നു, കള്ളനായിരുന്നു. ഒരു കുടുംബത്തിൽ ചെന്നിട്ട് അയാൾ മോഷ്ടിച്ചു, കുടുംബത്തിൽ ചെന്നിട്ട് മോഷ്ടിച്ചു. ബിഷിർ, ബഷീർ, മുബഷിർ എന്ന് പറയുന്ന മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബം. അവിടെ പോയിട്ട് ഇയാള് മോഷ്ടിച്ചു, മോഷ്ടിച്ചിട്ട് പിന്നെ വന്ന് അങ്ങനെ ഇവരെന്ത് ചെയ്ത്, മോഷ്ടിക്കപ്പെട്ടവരെന്ത് ചെയ്ത്, ഇയാളെ തെറ്റിദ്ധരിച്ചിട്ട് അത് പറഞ്ഞ് അങ്ങനെ ഈ മോഷ്ടിച്ചവന്റെ കുടുംബക്കാര് എന്ത് ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവർ ആണയിട്ട് പറഞ്ഞ്, ഞങ്ങൾ ഇവര് മോഷ്ടിച്ചിട്ടില്ല, അവര് പറഞ്ഞത് കളവാണ്, അവരുടെ അത് ശരിയല്ല, ഇയാളെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഈ മുനാഫിക്കിനെ, തുഴമ ഇബ്നു ഉബൈരിഖിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അയാളുടെ ഗോത്രക്കാര് സംസാരിച്ചു. കപട വിശ്വാസികൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീണുപോകും, 100 അള്ളാഹി പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിശ്വസിച്ച്, ആരെ വിശ്വസിച്ച്, ഈ കപട വിശ്വാസിയെയും കള്ളനെയും കള്ളന്റെ കൂട്ടക്കാരെയും വിശ്വസിച്ചു പോയി. കാരണം അവരുടെ സംസാരം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാഹ്യം അറിയുള്ളൂ, അവര് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ഗുണദോഷിച്ച്, ഗുണദോഷിച്ച്. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ നിസാഇൽ, ഇന്ന അൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ് വലാ തകുല്ലിൽ ഖായിനീന ഖസീമ വസ്തഗ്ഫിറില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ വലാ തുജാദിൽ അനല്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ യസ്തഗ്ഫൂന മിനന്നാസ് വലാ യസ്തഗ്ഫൂന മിനല്ലാഹ്. ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഇറക്കി ഈ വിഷയത്തിൽ, ഇവരുടെ വിഷയത്തിൽ. അതായത് ഇവരുടെ വാക്ക് ചാതുര്യം കാര്യങ്ങൾ സമർത്ഥിക്കുവാനുള്ളതായ ആ മിടുക്കുണ്ടല്ലോ കപടന്മാരുടെ, അത് കേട്ട് റസൂലിനെ വിശ്വസിച്ചു പോയി. അവര് ആണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു വന്ന ന്യായക്കാർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങനെ ചെയ്ത് ഗുണദോഷിച്ച് അവരെ റസൂലുള്ളാഹി തിരുത്തി. പ്രൂഫില്ലാതെയാണ് അവർ വരുന്നത്, അതുകൊണ്ട് തന്നെ തിരുത്തി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല ആ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത്, ഇന്ന അൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖി ലിതഹ്കുമ ബൈനന്നാസ് ബിമാ അറാകല്ലാഹ്. അള്ളാഹു കിതാബിനെ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളത് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കാനാണ്. വലാ തകുല്ലിൽ ഖായിനീന ഖസീമ, ഒരിക്കലും നിങ്ങൾ ചതിയന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്, ചതിയന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. വസ്തഗ്ഫിറില്ല, നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോളിയും. ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, അള്ളാഹു പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. വലാ തുജദ്ദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും എന്ന് പറഞ്ഞിട്ട് ആയത്തുകൾ തുടരുകയാണ്. ഇവിടെ സൂറത്തു നിസാഇലെ 94 ആയിരിക്കും ഏതായാലും, പിന്നെ ഈ ആയത്തുകൾ ഇറങ്ങി. അവിടെ നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടെങ്ങനെ, ഒരു കേസ് വരികയാണ്, വാദിയുണ്ട് പ്രതിയുണ്ട്, വാദികളുണ്ട് പ്രതികളുണ്ട്, അല്ലെങ്കിൽ വാദിയുടെ ആളുകളുണ്ട് പ്രതിയുടെ ആളുകളുണ്ട്. പ്രതിയെ സംബന്ധിച്ചിടത്തോളം നല്ല വാചാലനാണ്, അയാൾക്ക് കാര്യം പറഞ്ഞ് സ്ഥിരീകരിക്കാൻ കഴിയും. വാദിയെ സംബന്ധിച്ചിടത്തോളം വാദം മാത്രമേ ഉള്ളൂ, എന്തില്ല, പ്രൂഫില്ല, പ്രൂഫില്ല. ഇവൻ കെട്ടിട്ടുണ്ടെന്നേ പറയാൻ പറ്റുന്നുള്ളൂ, അവൻ്റെ അടുത്ത് ഇന്നില്ല, എന്തില്ല, പ്രൂഫില്ല. എന്താ ചെയ്യാ, ഭൗതികമായി നോക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കും, വാദിയെ കേൾക്കും, പ്രതിയെ കേൾക്കും, ആരടുത്താണ് പ്രൂഫുള്ളത്, ആരാണ് സംസാരിക്കുന്നത്, അതിനനുസരിച്ച് വിധിക്കും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിധിച്ചു, വിധിച്ചിട്ടുമില്ല. റസൂലുള്ള പറഞ്ഞത് എന്താണ്, പിന്നെ അവരുടെ വാദം കേട്ട്, അവരുടെ സംസാരം കേട്ടിട്ട് അവര് മോഷ്ടിച്ചിട്ടില്ല എന്ന് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞു, അവരതിന്റെ ആളുകളല്ല എന്ന് പറഞ്ഞു, ഇവരത്ത് പ്രൂഫില്ലാത്ത സ്ഥിതിക്ക്. റസൂലുള്ളാഹിന്റെ നിലപാട് എന്താ, റസൂലുള്ളാഹിന്റെ നിലപാട് ശരിയാണ് അല്ലെ, ശരിയാണ്. പക്ഷേ അത് കൂടുതൽ ശരിയായില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിൽ തിരുത്തുന്നത്. എന്താ കൂടുതൽ ശരിയായില്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് അവരുടെ വിഷയത്തിൽ ഒരു തീർപ്പാക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്യാം, അള്ളാഹുവിന്റെ ഒരു വഹി പ്രതീക്ഷിക്കാം, ദുആ ചെയ്യാം അല്ലെ, അതാണ് കൂടുതൽ ഉചിതമായത്, കൂടുതൽ ഉചിതമായത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ ഒരു കേസ് കേട്ട സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വിധി പറഞ്ഞെങ്കിൽ അത് ശരിയല്ലേ, ശരിയാണ്. കാരണം ഒരു പ്രശ്നം പറഞ്ഞു തീർക്കാനാണ്, തമ്മിൽ തെല്ലാം പോണ രണ്ടു കുട്ടരെ പറഞ്ഞു തീർക്കാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യഗ്രതയും റസൂലുള്ളാഹിന്റെ താല്പര്യമാണ്. അത് നല്ല സ്തുത്യർഹമായ ഗുണമല്ലേ, സ്തുത്യർഹമായ ഗുണമാണ്. രണ്ടാളുകളുടെ പ്രശ്നം തീർക്കുക എന്നുള്ളതും അവർ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് ശരിയാണ്, പക്ഷെ അത് കൂടുതൽ ഉചിതമായില്ല എന്ന് പറഞ്ഞാണ് അള്ളാഹു സുബ്ഹാനഹു വതാല തിരുത്തുന്നത്. അതാണ് മനസ്സിലായത്. ഖിലാഫുൽ ഔലയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉചിതമായതിനെതിരായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില നിലപാടുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണം മറ്റൊന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ. ഇപ്പോ പിന്നെ നമ്മൾ സൂറത്ത് തഹ്രീം പഠിച്ച് സൂറത്ത് തഹ്രീമിന്റെ തുടക്കത്തിൽ യാ അയ്യുഹ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, റസൂലെ നബിയെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയത്, നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് പറഞ്ഞു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ സൈനബിന്റെ അടുക്കൽ നിന്ന് തേൻ കുടിക്കും. അങ്ങനെ തേൻ കുടിച്ചിട്ട് മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലും. അവർക്കൊന്നും റസൂലുള്ളാഹിക്ക് തേൻ കൊടുക്കാനുള്ള വകുപ്പില്ല. അപ്പൊ രണ്ട് ഭാര്യമാരും ഒന്നിലധികം കണ്ടിയെങ്കിൽ മനസ്സിലായില്ലേ, അവർ ഭർത്താവിന്റെ വിഷയത്തിൽ മത്സരിക്കും. അപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തേൻ കുടിച്ചിട്ട് വരുമ്പോ അത് ആയിഷ റളിയല്ലാഹു തആലയും ഹഫ്സയും ഒരു വിഷയമാക്കി. അപ്പൊ ഇനി റസൂലുള്ളാഹ് സൈനബിന്റെ അടുക്കൽ നിന്ന് തേൻ കുടിക്കരുത് എന്നതിനാൽ അവരൊരു പ്ലാനിട്ട് റസൂലുള്ളാഹിനെ ദുർഗന്ധം മണക്കുന്നതായിട്ട് പറയാം. മിഗ്ഫർ എന്ന് പറഞ്ഞൊരു ദ്രവ്യം ഉണ്ടായിരുന്നു, അതൊരു തരം വൃക്ഷത്തിന്റെ കറയാണ്. അതിനൊരു ഒരു പിന്നെ നല്ലതല്ലാത്ത മണമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി വരുമ്പോൾ നിങ്ങൾ മിഗ്ഫർ കഴിച്ചിട്ടുണ്ടോ, എന്താണ് ഒരു വല്ലാത്ത മണം എന്ന് പറയാം എന്ന് ആയിഷയും ഹഫ്സയും ഒത്ത്. അങ്ങനെ സൈനബിന്റെ അടുത്ത് തേൻ കഴിച്ചിട്ട് റസൂലുള്ളാഹി വരുമ്പോ ഹഫ്സ ചോദിക്കാണ്, നിങ്ങളെന്താ മിഗ്ഫർ കഴിച്ചിട്ടുണ്ടോ, എല്ലാത്തൊരു മണം എന്നാണ്. അല്ല, ഞാൻ സൈനബിന്റെ അടുത്ത് തേൻ കുടിച്ചതാണ് എന്ന് റസൂലുള്ളാഹി പ്രതികരിച്ചു. പിന്നെ അടുത്ത ഭാര്യന്റെ അടുത്ത് എന്ന് ആയിഷ റളിയല്ലാഹുവിനെ, അല്ലെങ്കിൽ ആദ്യം ആയിഷ പിന്നെ ഹഫ്സ ചെന്നപ്പോ, എന്താ റസൂലെ നിങ്ങൾ മിഗ്ഫർ കഴിച്ചിട്ടുണ്ടോ, വല്ലാത്തൊരു മണം. അപ്പൊ എന്ത് ചെയ്ത് റസൂൽ പറഞ്ഞില്ല, ഞാൻ സൈനബിന്റെ അടുത്ത് തേൻ കുടിച്ചാണ്, ഇനി ഇൻഷാല്ല ഞാൻ ആ തേൻ കുടിക്കൂല എന്ന് റസൂല പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ എന്ത് ചെയ്ത് തിരുത്തി, യാ അയ്യുഹ നബി നബിയെ ലിമ തുഹരിമു മാ അഹല്ലല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയത് നിങ്ങൾ എന്തിനു നിങ്ങൾക്ക് തടയണം, വേണ്ടെന്ന് വെക്കണം. തബ്തഗി മർദാത അസ്വാജിക്, നിങ്ങളുടെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തിരുത്തി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട് എന്താ? ശരിയാണ്, ഒരു ഭാര്യമാര് ഇതിങ്ങനെ പറഞ്ഞപ്പോ ഞാന് പിന്നെ തേനെ അത് കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, അതിനൊരു ഇങ്ങനെ ഒരു അനവസരപ്പെടുത്തുന്ന ഒരു മണമുണ്ട് എങ്കിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരുടെ മനസ്സെന്താണെന്നും ഇവരുടെ ഇതിന്റെ പിന്നിലെന്ത് എന്നുള്ളത് അറിയില്ല. അതാർക്കറിയാം? അത് അള്ളാഹുവിനറിയാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിലപാട് ശരിയായിരുന്നുവെങ്കിലും അത് കൂടുതൽ ഉചിതമായില്ല എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തുന്നത്. അങ്ങനെ ഖിലാഫുൻ ഔല ഏറ്റവും അനുയോജ്യമായതിനെതിരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില നിലപാടുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കാമിൽ നബുവത്തിന്റെ ആ മക്കാമിന് ഉചിതമല്ല എന്നതുകൊണ്ട് തന്നെ നബിമാരെ ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ പൊറുക്കപ്പെടാനുള്ളതായ തെറ്റുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല യഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻകടന്നതും അതുപോലെ വരാനിരിക്കുന്നതുമായ നിങ്ങളുടെ ദംബ് അല്ലാഹു നിങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദംബ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തായാലും മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വൻപാപങ്ങൾ സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അത് വളരെ സൂക്ഷ്മവും കൃത്യവുമാണ്, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബുവത്തിന് മുമ്പുള്ളതും നബുവത്തിന് ശേഷമുള്ളതും ആ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു തിന്മ വന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തെറ്റ് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചെറിയ തെറ്റാകട്ടെ വലിയ തെറ്റാകട്ടെ, വലിയ തെറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തുമില്ല. ചെറു തെറ്റുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതും ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല, ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. പ്രത്യുത തെറ്റ് ചെയ്യാതിരിക്കുവാനുള്ള ഒരു പ്രകൃതവും അതേപോലെ തന്നെ ഒരു വളർത്തലുമാണ് സംസ്കരണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റുകളിൽ നിന്ന് അന്യം നിന്നുകൊണ്ടാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത്, മക്കയിൽ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊറുക്കാൻ മാത്രം ഒരു പാപഭാരമുള്ള വ്യക്തിത്വമല്ല ആര്, നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പിന്നെ ഇവിടെ എന്താണ് ഈ പറഞ്ഞത്, ഇതുകൊണ്ട് ഉദ്ദേശം, അതുകൊണ്ടുള്ള ഉദ്ദേശം, മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖിലാഫുൻ ഔലയായിട്ട് ഏറ്റവും ഉചിതമായതിന് എതിരായി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ ദൃഷ്ടിയിൽ അത് ഉചിതമാണ്, ശരിയാണ്, പക്ഷേ അത് പിന്നെ കൂടുതൽ ഉചിതമായില്ല, ശരിയായില്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഒരു ഉദാഹരണം കൂടി നമുക്ക് ആ വിഷയം ഒന്ന് മനസ്സിലുറക്കാൻ. ബദർ യുദ്ധത്തിൽ സംഭവിച്ച എന്താ, മുസ്ലിമീങ്ങൾക്ക് ബദറിൽ വിജയമാണ്. 70 പേരെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളാക്കി, 70 പേരെ ബന്ദികളാക്കി. ഈ 70 പേരെ ബന്ദികളാക്കിയപ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളതിൽ അള്ളാഹുവിന്റെ തീരുമാനം ഇറങ്ങിയിട്ടില്ല. പിന്നെ യുദ്ധവും യുദ്ധരീതികൾ അതേപോലെ തന്നെ അതിലുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ, പിന്നെ ബന്ദികൾ, ഇതൊക്കെ എന്താ ഗവേഷണാത്മകമായ വിഷയങ്ങളാണ് അല്ലെ, യുദ്ധവുമായി ബന്ധപ്പെട്ട. ആ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചാണ് ചീഫ് ഇൻ കമാൻഡർ മറ്റുള്ളവരോട് സൈന്യത്തോട് കൂടിയാലോചന നടത്തിയിട്ട് എങ്ങനെ യുദ്ധം, എവിടെ യുദ്ധം, ഇതൊക്കെ തീരുമാനിക്കുക അല്ലേ. കാരണം എന്താ, അത് കേവല ഭൗതികമായിട്ടുള്ളതായ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ സഹാബികൾ ചോദിക്കാൻ, റസൂലെ അൽ മുൻദിർ ബിനു ഹുബാബ് ചോദിക്കാൻ, റസൂലെ നമ്മളിവിടെ ഇറങ്ങി, ഇത് അള്ളാന്റെ തീരുമാനമാണ്, അതല്ല നിങ്ങളുടെ പിന്നെ ഒരു നിലപാടാണ്. അപ്പൊ റസൂലിനെ പറയാണ്, ഇത് ഒരു യുദ്ധ ഐഡിയ എന്നുള്ള നിലയ്ക്ക് എന്റെ നിലപാടാണ്, അള്ളാഹുവിൽ നിന്നും നിലപാട് വന്ന വഷയല്ല. അപ്പൊ മുൻദിർ ബിനു ഹുബാബ് പറയാണ്, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാം, കാരണം അവിടെയാണ് വെള്ളമുള്ളത്, അവിടെ കൂടുതൽ യുദ്ധത്തിന് ഒരു അനുകൂലമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലപാട് സ്വീകരിക്കുകയാണ്. കാരണം എന്താ, ഇതൊക്കെ എന്താണ് ഗവേഷണാത്മകമായിട്ടുള്ളതായ വിഷയങ്ങളാണ്. ബദറിലെ യുദ്ധബന്ദികൾ, അവർ 70 പേർ മുശരിക്കീങ്ങൾ, അവർ റസൂലുള്ളാഹിന്റെ സൗഹൃദത്തിൽ കൊണ്ടുവരപ്പെട്ടു യുദ്ധബന്ദികൾ. അപ്പൊ സഹാബത്തിനോട് റസൂലുള്ള കൂടിയാലോചിച്ച്, ഇവരെ എന്ത് ചെയ്യണം, ഈ യുദ്ധബന്ദികളെ എന്ത് ചെയ്യണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്ത്, എന്താ അഭിപ്രായം പറഞ്ഞത്, അവരെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ, അവരെ വധിക്കാനാണ് പറഞ്ഞത്. കാരണം അവര് മക്കയിൽ നിന്ന് നമ്മളെ ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിച്ചു, അക്രമിച്ചു, മാനസിക ശാരീരിക പീഡനങ്ങൾ നൽകി, പിന്നെ അവര് നമ്മളെ മക്കയിൽ നിന്ന് നാട്ടിയിറക്കി, നമ്മളെ നാടും വീടും വിട്ട് മദീനയിലെത്തി, പിന്നെ മദീനയിൽ നമ്മൾ ആക്രമിക്കാൻ വന്നോല, മദീനയിലും താമസിക്കാൻ സമ്മതിക്കാതെ ആക്രമിക്കാൻ വേണ്ടിട്ട് വന്നവരാണ് ഈ ബന്ദികൾ. അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത്, അവരെ വധിക്കണം. അതാണ് ഉമറിന്റെ നിലപാട്. അപ്പൊ ചീഫ് ഇൻ കമാൻഡർ എന്നുള്ള നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൂറ നടത്തി, കൂടിയാലോചന നടത്തി, രണ്ടു കൂട്ടരുടെയും അഭിപ്രായം കേട്ട്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ രണ്ടു കൂട്ടരുടെ അഭിപ്രായം കേട്ടിട്ട് കൂടുതൽ തനിക്ക് ശരിയായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ന്യായം എന്താ, ഇവർ നമ്മളുടെ ബന്ധുക്കളും അടുത്ത ആളുകളുമാണ്, അവർക്കൊരു ചാൻസ് ഉണ്ടാവും നന്നാകാനുള്ള. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകളുടെ ഹിദായത്താണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്മാര് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ നന്നാകാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല റസൂലുള്ള മാപ്പ് കൊടുത്ത് ആ അഭിപ്രായം അനുസരിച്ച് മാപ്പ് കൊടുത്തിട്ട് ഇവരെന്നെയാണ് എന്ത് ചെയ്ത്, പലരും പിന്നീട് ഇസ്ലാമിന്റെ വക്താക്കളായത് പിന്നെ അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് മാപ്പ് കൊടുക്കുന്നതിലൂടെ വേറെ മസ്ലഹത്തുകൾ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്ക് അവരെ എഴുത്തു പഠിപ്പിച്ച് തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വീക്ഷണങ്ങൾ കേട്ട് ആ വീക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മനസ്സ് ഇബ്രാഹിം നബിയുടെയും ഈസാ നബിയുടെയും മനസ്സ് പോലെ കൂടുതൽ ലോലവും, ഉമറിന്റേത് അല്പം സ്ട്രോങ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ളതായവരുടെ പ്രകൃതം പോലെ എന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചു. എന്താ റസൂലുള്ളാഹിന്റെ നിലപാട് ശരിയാണോ അല്ലേ, ശരിയാണ്. കാരണം എന്താ, ഇത്തരം സന്ദർഭങ്ങളിൽ ശൂറയിലൂടെ ആളുകളുടെ അഭിപ്രായങ്ങളെ സ്വരൂപിച്ചിട്ട് അതിൽ കൂടുതൽ അനുനയമുള്ള ഒരു അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല വിഷയത്തിൽ എന്ത് ചെയ്തു, റസൂലുള്ളാഹിനെ തിരുത്തി. ما كان للنبي أن يكون له أسرى حتى يسخن في الأرض تريدون عرض الدنيا والله يريد الآخرة എന്ന് തുടങ്ങിയിട്ട് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്തു? തങ്ങളെ അള്ളാഹു സുബ്ഹാന തആല തിരുത്തി. ഭൂമിയിൽ ഒരു സ്വാധീനം ഉണ്ടാകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ബന്ദികൾ ഉണ്ടാവുക എന്നുള്ളത് പാടുള്ളതല്ല എന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്ത് അള്ളാഹു സുബ്ഹാന തആല വിഷയത്തിൽ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുത്തി. എന്നിട്ട് ഈ ബന്ദികൾ എന്ത് ചെയ്യാമില്ല, റസൂലിന്റെ അഭിപ്രായത്തെ എടുത്ത് തീരുമാനിച്ച അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത് അതിനെ മാനിച്ച് അവരെന്ത് ചെയ്തില്ല, വധിക്കണ്ടായിട്ടില്ല. പക്ഷേ അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിലപാടിനെ അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത് ആ പെട്ടെന്ന് എടുത്ത നിലപാടിന് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാന തആല തിരുത്തി, ഗുണദോഷിച്ചു. അത് ശരിയാണെങ്കിലും കൂടുതൽ ഉചിതമായില്ല ആ സാഹചര്യത്തിൽ എന്ന നിലക്കാണ് അള്ളാഹുവിന്റെ ഗുണദോഷികൾ വന്നത് സൂറത്ത് അംഫാലിൽ. അപ്പൊ ഇതാണ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായതായ ചില ദമ്പുകൾ. അതാണ് അവിടെ ഉദ്ദേശം, അതാണ് അവിടെ ഉദ്ദേശം. ഈ ഇത്തരം ഉദാഹരണങ്ങളിലൂടെയാണ് ഈ ആയത്തുകളെ മനസ്സിലാക്കേണ്ടത്. അതില്ല എങ്കിൽ ആളുകൾ എന്താ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ തെറ്റുണ്ടായിനി, ആ തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാന തആല പുറത്ത് എന്ന് മനസ്സിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തെറ്റുള്ള കുറ്റമുള്ള റസൂലായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമാണ്, പാപസുരക്ഷിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയിൽ നിന്ന് തെറ്റ് വന്നിട്ടില്ല. പിന്നെ നുബുവത്ത് കിട്ടിയതിന് ശേഷം കല്ല വഹാഷ അതൊരിക്കലും ഉണ്ടാവില്ല. പിന്നെന്താണ് ഇവിടെ ഈ ആയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ചില ഖിലാഫുൻ ഔലയായ ഏറ്റവും അനുചിതമായതിൽ നിന്ന് എതിരായിട്ടുള്ളതായ ചില പിന്നെ വിഷയങ്ങൾ, അതിൽ അള്ളാഹു സുബ്ഹാന തആല കുറെ റസൂലുള്ളാഹിനെ തിരുത്തിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പൊ തബൂക്കിലേക്കുള്ള റസൂലുള്ളാഹിന്റെ സൈന്യം, മുനാഫിഖീങ്ങൾ എന്ത് ചെയ്ത് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ് തബൂക്കിലേക്കുള്ള സൈന്യം അറിയാലോ വളരെ ക്ലേശപ്പെട്ടാണ് ഒരു സൈന്യത്തെ ഒരുക്കുന്നത്. അപ്പൊ കപട വിശ്വാസികൾ വന്നിട്ട് പറയാണ് റസൂലെ കുടുംബത്തിൽ പ്രശ്നമാണ്, സ്വത്ത് നോക്കേണ്ട വിഷയങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തബൂക്കിലേക്ക് പോകുന്നതിന് തൊട്ടുങ്ങൾ അല്പം വിട്ടുവീഴ്ച തരണം, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അവർ കേണ് പറയാണ് റസൂലെ ഭാര്യക്ക് പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല അവിടേക്ക് തബൂക്കിലേക്ക്. റസൂൾ അത് കേട്ടിട്ട് പറയാണ് അവർ പറഞ്ഞു ഞങ്ങൾ വരണ്ടേ. അങ്ങനെയുള്ള സൈന്യത്തിൽ റസൂലിനെ പോകുമ്പോ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ അഫല്ലാഹു അൻക ലിമ അദിൻതലഹു, റസൂലെ നിങ്ങൾക്ക് അള്ളാഹു മാപ്പാക്കട്ടെ, എന്തിനാണ് നിങ്ങൾ അവർക്ക് അനുവാദം കൊടുത്ത് വരാതിരിക്കാൻ, വീട്ടിലിരിക്കാൻ വേണ്ടിട്ട് അനുവാദം കൊടുത്ത് എന്ന് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാന തആല തിരുത്തി. അവിടെ നോക്കി നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയുന്നത് റസൂൽ അറിയാൻ എല്ലാവരും ജിഹാദിന് പോകണം എന്നാണ്. അപ്പൊ ഒരു കുട്ടികൾ വന്നിട്ട് പറയുന്നത് റസൂലെ കുടുംബത്തിൽ പ്രശ്നമാണ്, ഭാര്യക്ക് പ്രശ്നമാണ്, ഞാൻ വന്നാൽ കുട്ടികൾ വിഷയമാണ് എന്ന് പറയുമ്പോ റസൂൽ ലോലഹൃദയനാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, റസൂൾ അത് കേട്ടിട്ട് പറയണം നിങ്ങൾ വരണ്ട. റസൂൾ പോയി. പക്ഷെ അവര് മുനാഫിഖീങ്ങളാണ്, കള്ളന്മാരാണ്, കള്ളസത്യം ചെയ്തിട്ട് അവരെന്ത് ചെയ്യാണ്, അവര് സ്വാർത്ഥത നേടാണ്. ഇത് റസൂൾ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ മനസ്സിന് വിചാരണ നടത്താറിയോ. അതുകൊണ്ട് റസൂൾ അള്ളാഹിന്റെ നിലപാട് ശരിയായിരുന്നു, പക്ഷെ അതെന്തായില്ല, കൂടുതൽ ഉചിതമായില്ല എന്നുള്ള നിലക്കാണ് അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള തിരുത്തലുകൾ വരുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശം. ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക് വമാ തഅഖർ. ഞാൻ ഈ ഉദാഹരണങ്ങളെ വർദ്ധിപ്പിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ നാവിനാലും ഒരു മനുഷ്യന്റെ മനസ്സിനാലും ദ്രോഹിക്കപ്പെടാൻ പാടുള്ളതല്ല, മനസ്സിലായി? അതിനാൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളതായ പിന്നെ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹിനെ പ്രതിരോധിക്കൽ നമ്മളുടെ മേൽ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഒരു അയൽവാസിയായിട്ട് സ്വർഗത്തിൽ ഒത്തുകൂടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുള്ള ഭാഗ്യം നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിന്നെ അതാണ് അവിടെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹിക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും നുബുവത്തിന് മുമ്പുള്ളതും നുബുവത്തിന് ശേഷമുള്ളതും, നുബുവത്തിന് മുമ്പുള്ളതും നുബുവത്തിന് ശേഷമുള്ളതാണ് മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ കൊണ്ട് ഉദ്ദേശം. നുബുവത്തിന് 40-ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. ആ 40 വയസ്സിന് മുമ്പുള്ളതും 40 ശേഷം വരാനുള്ളതുമായ തെറ്റുകൾ അത് പുറത്തു എന്നാണ്, പുറത്തു എന്നാണ് അത് നോക്കി. അതൊരു വലിയ സുവിശേഷമാണ്, അതൊരു വലിയ സന്തോഷ വാർത്തയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാന തആല അയാൾക്ക് മാപ്പാക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ അള്ളാഹു സുബ്ഹാന തആല അയാൾക്ക് പൊറുക്കുക എന്ന് പറഞ്ഞാൽ, അതിൽ അള്ളാഹു അദ്ദേഹത്തെ പിടികൂടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാന തആല അദ്ദേഹത്തിന് മറയും മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ, അത് വലിയ ഒരു സന്തോഷിക്കാനുള്ള വകുപ്പാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യന് അതിലെന്ത് ചെയ്യാം, ശരിക്ക് അഭിമാനിക്കാം അല്ലെ, അഭിമാനിക്കാം. കാരണം തെറ്റ് പൊറുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പാപമോചനത്തേട്ടം നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒരു സദസ്സിൽ 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം ഒക്കെ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അള്ളാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്ന്. പാപമോചനം തട്ടം നടത്താറില്ല. അതെന്തിനാ അതിനെ വർദ്ധിപ്പിക്കുന്നത്? ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം, അതിന്റെ പ്രാധാന്യമാണ്. അപ്പൊ ആ ഒരു പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടും റസൂലുള്ള ഒരിക്കലും അഹങ്കരിച്ചിരുന്നില്ല, ഒരിക്കലും റസൂലുള്ള അഹങ്കരിച്ചിരുന്നില്ല. ഈ ആദരവിൽ ഊറ്റം കൊണ്ട് റസൂലുള്ള ഒരിക്കലും ഇവിടെ യഥേഷ്ടം ജീവിച്ചതുമില്ല, യഥേഷ്ടം ജീവിച്ചതുമില്ല. ഒരിക്കൽ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കെ ആയിഷനോട് പറയാണ്, യാ ആയിഷ ദരീനി അതഅബ്ബദു റബ്ബി, ആയിഷ നീ എനിക്കൊരു ഇന്ന് പിന്നെ എന്നെ ഒന്ന് വിടണം, ഫ്രീ ആക്കണം, ഞാൻ എന്റെ റബ്ബിനെ ഇബാദത്തെടുക്കട്ടെ. റസൂലുള്ള അനുവാദം ചോദിക്കുന്നത് ആയിഷമ്മന്റെ രാത്രിയാണത്. റസൂലുള്ള ഒമ്പത് ഭാര്യമാരാണല്ലോ, അപ്പൊ ഓരോ ഭാര്യമാരുടെ രാത്രികൾ അതവർക്ക് പ്രത്യേകമായിട്ടുള്ള അത് അവരുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള അള്ളാഹ്ക്ക് ഐച്ഛികമായിട്ടുള്ള ഇബാദത്തെടുക്കുമ്പോ അതിനെന്ത് ചെയ്യണം? റസൂലുള്ള അവരെ അനുവാദം അനുവാദം ചോദിക്കണം. നിർബന്ധമാണെങ്കിൽ അനുവാദം വേണ്ടതില്ല, പക്ഷെ മറ്റതിന് അനുവാദം റസൂലുള്ള ചോദിക്കണം. റസൂലുള്ളക്ക് അനുവാദം എടുക്കേണ്ട കാര്യമല്ല, പക്ഷെ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മാതൃക ഭർത്താവാണ്. അതുകൊണ്ട് ഭാര്യനോട് പറയാണ്, നീ എനിക്ക് പിന്നെ റബ്ബിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്നെ ഫ്രീ ആക്കണം എന്ന് പറയുന്നു. അപ്പൊ ആയിഷമ്മ പറയാണ്, റസൂലെ യാ റസൂലല്ലാഹ് ഉഹിബ്ബു ഖുർബക വഉഹിബ്ബു മാ യസുറുക്ക്, റസൂലെ നിങ്ങളുടെ സാമീപ്യം അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്റെ കൂടെ കടപ്പറയിൽ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. പക്ഷേ ഉഹിബ്ബുമായി യസുറുക്ക്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടമാണ്. അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇന്ന് എന്താണ്? ഇന്ന് കിടപ്പറയല്ല, പിന്നെ അള്ളാഹുള്ള ഇബാദത്താണ്, അത് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് റസൂലുള്ള രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചു, റസൂലുള്ള കരയുകയായിരുന്നു. അങ്ങനെ ഫജ്ർ നമസ്കാരത്തിന് റസൂലുള്ള ഹുജറയിൽ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. ഹുജറയിലാണ് നിസ്കരിക്കുന്നത്. നമ്മൾ ഹുജറയെ കുറിച്ച് പറഞ്ഞില്ലേ, ഹുജറയിലാണ് വീട്ടുമരത്ത് മുറ്റത്ത്. അപ്പോ ഫജ്ർ എന്റെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ബിലാല് വന്നപ്പോ റസൂലുള്ളാനോട് അനുവാദം ചോദിക്കാണ് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റസൂലിൽ ഇരുന്ന് കരയാണ്, നിസ്കരിച്ച് കരയാണ്. ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കണ്ണ് നനഞ്ഞ് അത് കവിളിലൂടെ ഒഴുകി താടി നനഞ്ഞ് നെൽത്തുറ്റിയാണ്. അത്രമാത്രം റസൂലിലെ കരഞ്ഞാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ബിലാൽ ചോദിക്കുകയാണ്, റസൂലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് മാ തഖദ്ദമ മിൻ ദംബികും വമാ തഅഖർ, വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ തെറ്റുകൾ പൊറുത്തിട്ടില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് പ്രയാസത്തിൽ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ അള്ളാഹുവിന് ഒരു നന്ദിയുള്ള ദാസനായിട്ട് ജീവിക്കണ്ടയോ? മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിക്ക് നൽകിയ ഈ നിഅമത്തിനെ എണ്ണിയിട്ട് അത് നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ്? അതേപോലെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും റസൂലുള്ളാന്റെ ഖദമുണ്ടല്ലോ പാദം, അത് തവറമത് ഖദമ എന്നാണ്, നീര് വന്ന് നിൽക്കുന്നതാണ്. കൂടുതൽ ലോങ്ങിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നീര് വെട്ടും. അപ്പൊ അങ്ങനെ അത് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നീര് കെട്ടോളം നിൽക്കുന്നത്? അള്ളാഹു നിങ്ങളുടെ മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അള്ളാഹു മാപ്പാക്കിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയാണ്, അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാണ്. അതെന്താ? ഒരിക്കലും ഈ ഒരു അനുഗ്രഹം ലഭിച്ചു എന്നതിന്റെ പേരിൽ റസൂലുള്ള അഹങ്കരിച്ചില്ല, നിഗളിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൂടുതൽ എന്ത് ചെയ്യുക, വിനയാനിതനാക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അലാ കുല്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വയുതിമ നിഅമതഹു അലൈക, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ പൂർത്തീകരിക്കുവാൻ. അത് ഇസ്ലാം, ഇസ്ലാമിന് മേൽക്കോയ്മ, മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ഇസ്ലാമിന് സ്വാധീനം, ഇതൊക്കെയാണ് നിഅമത്ത്. അത് പൂർത്തീകരിക്കുവാനും വയഹദിയക സിറാത്തൽ മുസ്തഖീമ, ഇഹപര സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സിറാത്തൽ മുസ്തഖീമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴി നടത്തുക, ഒരിക്കലും തെറ്റാതെ വഴിമാറാതെ ഈ നേർപാതയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തുക, ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വയൻസുറക അല്ലാഹു നസ്റൻ അസീസ, അതുല്യമായ അജയ്യമായ പിന്നെ വിജയം അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതിന് വേണ്ടിയും, ഈ അജയ്യവും അതുല്യവുമായിട്ടുള്ള വിജയമാണ് മക്ക ഫത്ത്. ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം, ബാക്കി ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.